ക്രൈസ്തവ ലോർഡ്, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ യഹോവ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി വിശുദ്ധ നിവാസത്തിലേക്ക് യഹോവ തന്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നത് കണ്ടപ്പോൾ ജാതികൾ അത് കേട്ട് നടുങ്ങുന്നു. ഫെലിസ്ത്യ നിവാസികൾക്ക് ഭീതി പിടിച്ചിരിക്കുന്നു. ഏദോമ്യ പ്രഭുക്കന്മാർ മോവാബ്യ മുമ്പന്മാർക്ക് കമ്പം പിടിച്ചു. കനാന്യ നിവാസികളെല്ലാം ഉരുകിപ്പോകുന്നു. ഭയവും ഭീതിയും അവരുടെ മേൽ വീണു. നിൻ ഭുജ മഹാത്മ്യത്താൽ അവർ കല്ലുപോലെയായി. അങ്ങനെ യഹോവേ നിന്റെ ജനം കടന്നു എന്ന വാക്ക് നാം കാണുന്നു. ജനം ഭയവും ഭീതിയും മൂലം മിണ്ടാതെയായി. നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഡംബ്ഫൗണ്ടഡ് ഗസ്റ്റ്, ഒരാൾക്ക് വാക്കുമുട്ടിപ്പോകുന്നത് തെറ്റാണെന്ന് ബോധ്യമാകുമ്പോഴാണ്. തന്റെ അനുസരണം കേട്ട പ്രവൃത്തി കയ്യോടെ പിടിച്ചപ്പോൾ ഒന്നും പറയാനില്ലാത്തവന് ശിക്ഷ ലഭിക്കുന്നു. എന്നാൽ മറ്റൊരു കൂട്ടർ തെറ്റ് മറച്ചു വച്ചിട്ട് ഒന്നും അറിയാത്തവരെ പോലെ ഇരിക്കുന്നു. എന്നിട്ട് പിടിക്കപ്പെടുമ്പോൾ ന്യായം പറഞ്ഞ് രക്ഷപ്പെടുവാൻ പല അടവുകളും പയറ്റി നോക്കുന്നു. എന്നാൽ എല്ലാം കാണുന്ന ദൈവം മനസ്താപം ലെവലേശമില്ലാത്ത ഈ വ്യക്തികൾക്ക് ശിക്ഷ വിധിക്കുന്നു. യഹോവയോട് അനുസരണക്കേട് കാണിച്ചത് യാഗാർപ്പണത്തിനാണെന്നും വാദം യാഗാർപ്പണത്തിനാണെന്ന വാദം വിലപ്പോയില്ല. ശൗൽ 1 ശമൂവേൽ 15-ാം അധ്യായത്തിന്റെ 14 മുതൽ 26 വരെയുള്ള വാക്യത്തിൽ യഹോവയുടെ വചനം തള്ളിക്കളഞ്ഞതായിട്ട് കാണാം. ഇവിടെ യഹോവയും അവനെ രാജസ്ഥാനത്ത് നിന്ന് അതിനാൽ നീക്കിക്കളഞ്ഞു. യഹോവയെ അനുസരിക്കുന്നതാണ് ഏറ്റവും നല്ല യാഗമെന്ന് അവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് സുവിശേഷത്തെ വിറ്റ് പേരും പ്രശസ്തിയും നേടുന്ന ആത്മീയരായവരെ നിങ്ങൾ മറക്കരുത്. വേദനാജനകമായ ഒരു വിധി നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ടെന്ന്. വേറൊരു കൂട്ടർ തെറ്റ് ചെയ്യില്ല എന്ന് പരസ്യ പ്രസ്താവന നടത്തുന്നു. എന്നാൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ തെറ്റ് ചെയ്യുന്നു. ഇപ്രകാരം ഒരു സാഹചര്യത്തിലായ പത്രോസ് അപ്പോസ്തലൻ, താൻ തെറ്റ് ചെയ്തു എന്ന് ബോധ്യം വന്നു. എഴുന്നേറ്റപ്പോൾ കണ്ടത് തന്നെ ദയനീയമായി നോക്കുന്ന യേശുവിനെയാണ്. ഉത്തരം മുട്ടി എതിർക്കുകയോ മിണ്ടാതെ നിൽക്കുകയോ അല്ല ഇവിടെ പത്രോസ് ചെയ്തത്. പിന്നെയോ പുറത്തുപോയി അതിദുഃഖത്തോടെ കരയുകയാണ് ചെയ്തത്. ഉത്തരമില്ലാതെ നിൽക്കുമ്പോഴും പശ്ചാത്താപത്തിൽ മുങ്ങിയ ഹൃദയത്തെ കാണുവാൻ യഹോവയ്ക്ക് കഴിയും. അപ്രകാരം കാണുന്നവൻ ക്ഷമ നൽകുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വായന ഭാഗത്ത്, അതായത് മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ രാജാവ് ഒരുക്കി ഒരു കല്യാണ സദ്യയെ കാണാം. ഈ കല്യാണ സദ്യയിൽ കല്യാണ വസ്ത്രമില്ലാതെ വന്ന ഒരുവനാണ് ഉത്തരം മുട്ടിപ്പോയത്. സ്വർഗരാജ്യം തന്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച രാജാവിനോടാണ് ഇവിടെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. സാർവത്രികമായ വിളി നടത്തുമ്പോൾ ചിലർ അത് അവഗണിച്ച് മറ്റു തൊഴിലിന് പോകുന്നു. വേറൊരു കൂട്ടർ ക്ഷണിക്കുവാൻ വന്നവരെ, അഥവാ രാജാവിന്റെ ദൗത്യവുമായി വന്നവരെ കൊല്ലുന്നു. കുപിതനായ രാജാവ് ഇതിന്റെ മറുപടിയായി പട്ടണം ചുട്ടുകളയുമ്പോഴും അയോഗ്യരെ അദ്ദേഹം കല്യാണ സദ്യക്ക് ക്ഷണിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ കല്യാണ വസ്ത്രം നൽകണമെന്ന് രാജാവ് പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്തു. അത് നൽകുകയും ചെയ്യുന്നുണ്ട്. പുരാതന കാലത്ത് രാജാക്കന്മാരും രാജകുമാരന്മാരും അവരുടെ വിശേഷ വിരുന്നുകളിൽ എത്തുന്നവർക്ക് വിശേഷ വസ്ത്രം നൽകിയിരുന്നു. ഇവരുടെ വസ്ത്രവിചാരകന്മാരാണ് വസ്ത്രങ്ങൾ വിതരണം ചെയ്തിരുന്നത്. ഇതിന്റെ ഉദാഹരണമായി ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിന്റെ 22 വാക്യത്തിൽ ഫറവോന്റെ നിർദ്ദേശപ്രകാരം ജോസഫിന്റെ സഹോദരന്മാർക്കും അപ്പനും വസ്ത്രം നൽകിയെന്ന് കാണാം. രണ്ട് രാജാക്കന്മാർ 10:22 ആഹാബ് വസ്ത്രവിചാരകന്മാരോട് വസ്ത്രം വിതരണം ചെയ്യുവാൻ പറഞ്ഞു എന്ന് കാണാം. രാജാവിന്റെ മകന്റെ വിവാഹത്തിന് കല്യാണ വസ്ത്രം വിതരണം ചെയ്യുവാൻ രാജാവ് കൽപ്പിച്ചിരുന്നു. അത് ധരിക്കാത്തതും തിരസ്കരിക്കുന്നതും രാജാവിനോട് കാട്ടുന്ന അനീതിയാണ്. സ്വർഗരാജ്യത്തിന്റെ ദൃശ്യമായ വെളിപ്പാടിൽ ആയിരിക്കുന്ന അനേകർ കല്യാണ വസ്ത്രം ധരിക്കാത്തവരാണ്. അതിനാൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരുമല്ല. പ്രത്യേക ശ്രദ്ധിക്കുക, വിളി വന്നിട്ടുണ്ടായിരിക്കാം. സ്വർഗരാജ്യത്തിന്റെ ദൃശ്യമായ വെളിപ്പാടിൽ ആയിരിക്കുമ്പോഴും അനേകർ കല്യാണ വസ്ത്രം ധരിക്കുന്നില്ല. അതിനാൽ ഇവർ ആരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമല്ല. മത്തായി എഴുതിയ സുവിശേഷം 22:14 വാക്യത്തിൽ, എന്നാൽ കല്യാണ വസ്ത്രം ധരിച്ചവർ ഒരുക്കമുള്ളവർ ആണ്. ക്രിസ്തുവിലുള്ള യഥാർത്ഥ വിശ്വാസവും ക്രിസ്തുവിന്റെ കരുണയാലുള്ള അനുസരണവും അവർക്കുണ്ട്. കല്യാണ വസ്ത്രം ധരിക്കുവാൻ രാജാവ് നൽകുമ്പോൾ ഒരുക്കമുള്ളവർ, അനുസരണമുള്ളവർ ആ കല്യാണ വസ്ത്രം വാങ്ങിച്ച് ധരിക്കുന്നു. ക്രിസ്തുവിന്റെ കരുണയാലുള്ള അനുസരണവും ആ വ്യക്തികൾക്കുണ്ട്. എന്നാൽ കല്യാണ വസ്ത്രം സ്വീകരിച്ചിട്ടും ധരിക്കാത്തവരോ അല്ലെങ്കിൽ കല്യാണ വസ്ത്രം അവഗണിച്ചവരോ ആണോ നമ്മളിൽ ആരെങ്കിലും? സ്വീകരിച്ചിട്ട് ധരിക്കാത്തവർ. മറ്റു ചിലർ കല്യാണ വസ്ത്രം അവഗണിച്ചു കളയും. നാം ഇതിൽ ഏത് കൂട്ടത്തിലാണ്? ഏത് കൂട്ടത്തിലായാലും തെറ്റ് തിരുത്തുവാൻ ദൈവം ഒരവസരം തരുമ്പോൾ അത് ഉപയോഗിക്കുക. കല്യാണ വസ്ത്രം ധരിക്കാതെ അവിടെ പ്രവേശനമില്ല. മണവാട്ടിയാം സഭയെ പരിശോധിക്കുവാൻ ക്രിസ്തു നമ്മുടെ നടുവിൽ കൂടി ഉലാവുന്നു. കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരുവനെ വിരുന്നുകാരുടെ ഇടയിൽ കണ്ടെത്തി, അതായത് രാജാവ് നൽകിയ വസ്ത്രം അവൻ അവഗണിച്ചു. സ്വർഗരാജ്യത്തിൽ എത്തുവാനുള്ള യോഗ്യത നേടുവാൻ അനേക അവസരങ്ങൾ, സമയങ്ങൾ യഹോവ നമുക്ക് നൽകുന്നു. ഇത് മനഃപൂർവ്വം ഒഴിവാക്കുന്നവർക്കും നിത്യരാജ്യത്തിലേക്ക് വേണ്ട വസ്ത്രം അലക്ഷ്യമാക്കുകയും ചെയ്യുന്നവർക്ക് യജമാനൻ തന്നെയാണ് വിധി പ്രസ്താവിക്കുന്നത്. ദൈവത്തിന്റെ അടുക്കൽ വരുവാനുള്ള പ്രത്യേക വസ്ത്രം നഷ്ടമാക്കിയവരാണ് ആദ്യ മാതാപിതാക്കൾ. ആദ്യ മാതാപിതാക്കൾ അതുമൂലം ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. തേജസ്സിന്റെ വസ്ത്രം അവർക്ക് നഷ്ടമായി. യജമാനന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ വാക്കുമുട്ടിപ്പോയ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അതുപോലെ രാജാവിന്റെ മകന്റെ കല്യാണ സദ്യക്ക് കല്യാണ വസ്ത്രം ധരിക്കാതെ വന്നവനോട് രാജാവ് ചോദ്യം ചോദിച്ചപ്പോൾ അവന് വാക്കുമുട്ടിപ്പോയി. രാജാവ് അവനോട് ചോദിച്ച ചോദ്യം, സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. ഇതിനാണ് അവന് വാക്കുമുട്ടിപ്പോയത്. വാക്കുമുട്ടിപ്പോയവനെ രാജാവിന്റെ ആജ്ഞപ്രകാരം ശുശ്രൂഷകർ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്കിട്ടു. അവിടെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലമാണ്. അവിടേക്കാണ് അവനെ വലിച്ചെറിയപ്പെട്ടത്. കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലം, വിളിക്കപ്പെട്ടവർ അനേകരാണ്, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കവുമാണ്. നാം തിരഞ്ഞെടുപ്പ് ലഭിച്ചവരോ അതോ നിത്യന്യായവിധിയിലേക്ക് തള്ളപ്പെട്ടവരോ? തിരഞ്ഞെടുക്കുന്നവന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. തിരഞ്ഞെടുക്കുന്നവൻ വേർപാട് സൂക്ഷിക്കേണ്ടവനാണ്. തിരഞ്ഞെടുക്കുന്നവൻ ദൈവത്തിന്റെ വാക്ക് അനുസരിക്കേണ്ടവനാണ്. തിരഞ്ഞെടുക്കുന്നവൻ എപ്പോഴും നന്ദിയുള്ളവനുമാകേണ്ടവനാണ്. എന്നാൽ ഇതെല്ലാം ഉപേക്ഷിക്കുന്നവർക്ക് ലോകം മതിയെന്നും ലോകത്തിന്റെ ഇമ്പം മതിയെന്നും കരുതുന്നവൻ യഹോവയുടെ വാക്ക് അവഗണിക്കുമ്പോൾ അവൻ നിത്യ ന്യായവിധിയിലേക്ക് തള്ളപ്പെടുന്നു. ഏത് കൂട്ടത്തിലാകണമെന്ന് അവരവരാണ് നിശ്ചയിക്കേണ്ടത്. നിത്യ സന്തോഷത്തിലെത്തണോ നിത്യ ന്യായവിധിയിലെത്തണോ എന്ന് ഓരോ വ്യക്തിയുമാണ് തീരുമാനിക്കേണ്ടത്. കാലാകാലങ്ങളിൽ ദൈവം അതിനുള്ള ദൂതുകൾ എല്ലായിടത്തും അറിയിക്കുന്നുണ്ട്. എന്നാൽ ദൂതുകൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നത് അവരവരുടെ ഉത്തരവാദിത്തമാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്ത് തീരുമാനിച്ചു? ഈ ലോകത്തിൽ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്നതാണ് ഏറ്റവും സുഖമെന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഈ സുഖങ്ങളെല്ലാം താൽക്കാലികമാണ്. ദൈവത്തിന്റെ ചോദ്യം വരുന്ന ഒരവസരമുണ്ട്. നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു എന്ന് ആദ്യം മാതാപിതാക്കളോട് ചോദിച്ച ചോദ്യം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നീ പാപത്തിൽ അകപ്പെട്ടു എന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ എങ്ങനെ പാപത്തിലായി? നാം അറിയാതെ ഒരിക്കലും നാം പാപത്തിൽ വീഴുകയില്ല. കുഞ്ഞുങ്ങളെ, ഒരു നല്ല തീരുമാനമെടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. ലോകത്തിൽ എന്തെല്ലാം സന്തോഷം തരുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിത്യ സന്തോഷമാണ് എനിക്ക് വേണ്ടുന്നത്. താൽക്കാലിക സന്തോഷമല്ല. താൽക്കാലിക സന്തോഷം എന്നെ നിത്യ നരകത്തിലാക്കുന്നതിനാൽ ഞാനത് പൂർണമായി ഉപേക്ഷിക്കുന്നു എന്ന് പറയുവാനുള്ള ധൈര്യം ദൈവം നിങ്ങൾക്ക് തരട്ടെ. ഈ മാസത്തെ ഈ ആദ്യത്തെ ചിന്ത ഏറ്റവും സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുക. നവംബർ മാസം ആകുമ്പോൾ ഇനി നമ്മുടെ മുമ്പിൽ ഒരൊറ്റ മാസം കൂടെ ഉള്ളൂ. ഈ വർഷം തീരാൻ പോവുക. ഒരു പുതിയ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ നിത്യസന്തോഷം സ്വീകരിക്കാൻ തീരുമാനിച്ചു എന്ന്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരട്ടെ. പ്രാർത്ഥിക്കാം. മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കുന്നത് ഏറെ നന്ന് എന്ന് പഠിപ്പിച്ച സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിപ്പാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് തരണമേ. വചനം ഞങ്ങളുടെ തെറ്റിനെ ബോധ്യപ്പെടുത്തുമ്പോൾ പശ്ചാത്താപമുള്ളവരായി തെറ്റ് തിരുത്തി ജീവിപ്പാനും ഞങ്ങൾക്ക് കൃപ തരണമേ. തെറ്റിനെ ന്യായീകരിക്കുകയോ തെറ്റ് മറച്ചുവെച്ച് എരിയുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടുകയോ ചെയ്യുന്നവരാകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ കർത്താവേ. ജീവിതം ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുമെന്നും നിത്യതയിൽ ഞാൻ എത്തുമെന്നും ഒരു തീരുമാനം എടുക്കുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡി .com/ ഈ വേദപഠനം തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലെസ് യു.